ലേഖനത്തിന്റെ മഹത്വം. റോമർക്കെഴുതിയ ലേഖനം 11 അധ്യായത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചില വചനങ്ങളെ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില ഭാഗങ്ങളെ നമുക്ക് വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 11 അധ്യായം അതിന്റെ 19 മുതൽ 23 വരെയുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്. റോമർക്കെഴുതിയ ലേഖനം 11 അധ്യായം 19 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക വകുപ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ദൈവത്തിന്റെ ദയയും കണ്ണുകളും കാണുക. വീണവരിൽ ദൈവത്തിന്റെ കണ്ണുകളും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ നിലനിൽക്കാൻ ഞാൻ അവരെയും കൂടെ ഒട്ടിക്കും. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 9, 10, 11 എന്നീ അധ്യായങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം പറയുകയാണ്. അത് യഹൂദ ജാതിയോടുള്ള ബന്ധത്തിൽ പ്രസ്താവിക്കുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, റോമർ 8 കഴിഞ്ഞാൽ പിന്നീട് 12 താന് തുടർന്ന് വന്ന ആർഗ്യുമെന്റ്, ആ വാദഗതി അദ്ദേഹം തുടരുന്നു. ഇതിന്റെ ഇടയ്ക്ക് 9, 10, 11 എന്ന ഈ അധ്യായങ്ങൾ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അതില് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. 9 അധ്യായത്തില് ദൈവം സർവശക്തനാണ് എന്ന കാര്യമാണ് പറയുന്നത്. 10 അധ്യായത്തില് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചാണ് പറയുന്നത്. 11 അധ്യായത്തില് ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചാണ് അപ്പോസ്തലന് പറയുന്നത്. റോമർ 9, 10, 11 ഈ അധ്യായങ്ങൾ ഇസ്രായേലിനെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് നൽകുന്ന ഈ തിരുത്തലുകളും പ്രബോധനങ്ങളും നമുക്ക് ഗൗരവത്തോടെ എടുക്കേണ്ടതായിട്ടുണ്ട്. നാം ഇവിടെ വായിച്ച ആ ഭാഗം ശ്രദ്ധിക്കുക. ആകയാൽ ദൈവത്തിന്റെ ദയയും കണ്ണുകളും കാണുക. മലയാളത്തിൽ കാണുക എന്ന് മാത്രം പറഞ്ഞിരിക്കുന്ന അത് കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു പ്രയോഗമാണ് ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത്, ബിഹോൾഡ്, നോട്ട്. ശ്രദ്ധിച്ചു നോക്കുക, അതിനെ ഗൗരവമായിട്ട് കാണുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറയുന്നത് പോലെ അതേ ഗൗരവത്തോടുകൂടെ തന്നെയാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ കണ്ണിതവും കാണുക. ദൈവത്തിന് ദയയുണ്ട്, ദൈവത്തിന് കൈൻഡ്നെസ് ഉണ്ട്, ദയയുണ്ട്. ദൈവത്തിന് ദയയില്ലേ? ദൈവത്തിന് ദയയുണ്ട്, ദൈവ സ്നേഹമാണെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ദൈവത്തിന് എന്തുമുണ്ട്? ദൈവത്തിന് കണ്ണിതവുമുണ്ട്, സിവിയറിറ്റിയും. ദൈവത്തിന് ദയയുണ്ട്, കണ്ണിതവുണ്ട്, കൈൻഡ്നെസ് ഉണ്ട്, സിവിയറിറ്റിയുണ്ട്. ഇത് രണ്ടും ദൈവത്തിനുണ്ട്. നോക്കുക, രാവും പകലും പോലെയുള്ള രണ്ട് കാര്യങ്ങളല്ലേ ഈ പറഞ്ഞത്. കരുണയുടെ നേരെ എതിരെന്താ? കരുണയുടെ നേരെ എതിര് കണ്ണിതമായ കാര്യമാണ്, സിവിയറിറ്റി തന്നെയാണ്. ആ കണ്ണിതത്തിന്റെ നേരെ എതിര് കരുണ തന്നെയാണ്. അങ്ങനെ ഇരുളും വെളിച്ചവും എന്ന് പറയുന്നത് പോലെ, കയ്പും മധുരവും എന്ന് പറയുന്നത് പോലെ, രാവും പകലും എന്ന് പറയുന്നത് പോലെ, രണ്ട് എക്സ്ട്രീമായ രണ്ട് കാര്യങ്ങൾ, കണ്ണിതവും ദയയും. ഇതിനെ രണ്ടിനെയും ഒന്നിച്ച്, രണ്ട് കൈ കൊണ്ട് പിടിച്ച് ഒന്നിച്ച് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. എന്തുണ്ട്? ദൈവത്തിൽ ഇത് രണ്ടുമുണ്ട്. ദൈവം ദയയുണ്ട്, ദൈവം ദയയുള്ള ദൈവമാണ്. അതേസമയം തന്നെ ദൈവത്തിൽ എന്തുണ്ട്? തീഷ്ണതയുണ്ട്, സിവിയറ്റിയുണ്ട്, കർക്കശതയുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഈ രണ്ട് വശവും ഉണ്ട് എന്നുള്ളത് നാം ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിന് വളരെ ആഴത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. പലരും ഇതിന്റെ ഏതെങ്കിലും ഒരു വശത്തിന് മാത്രം ഊന്നൽ കൊടുക്കുമ്പോൾ തെറ്റിപ്പോകാനായിട്ട് വളരെ സാധ്യതയില്ല. ദൈവത്തിന് ദയയുണ്ട് എന്ന് പറയുമ്പോൾ, ദൈവസ്നേഹമാണ്, ദയയുണ്ട് എന്ന് പറയുമ്പോൾ, അതിൽ മാത്രം ശ്രദ്ധിച്ചു പോയാൽ ദൈവം ഒരാളെയും നരകത്തിൽ ശിക്ഷിക്കുകയില്ല. ദൈവം ആ നിലയിൽ വളരെ സ്നേഹമുള്ളവനാണ്, ഒരാളെയും നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് ചിലര് ഒരു നരകമില്ല, അല്ലെങ്കിൽ ദൈവം ഈ മനുഷ്യരെ മുഴുവൻ ആത്യന്തികമായിട്ട് രക്ഷിക്കും എന്നൊരു എസ്പിയും പൊസിഷനിൽ ചെന്ന് നിൽക്കാറുണ്ട്. മറുവശത്ത് അതിന്റെ മറ്റേ വശം, ദൈവത്തിന് കണ്ണിതം മാത്രമേ ഉള്ളൂ, ദൈവത്തിന് കാർക്കശ്യത്വം മാത്രമേ ഉള്ളൂ എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ചുള്ള പ്രസംഗങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും മാത്രം പറയുന്ന ഒരു സഭയിൽ ഓ ആളുകൾ എന്തായിരിക്കും? അവരെ നിരന്തരം കുറ്റബോധത്തിലായി. എന്നാൽ വാസ്തവത്തിൽ ആരോഗ്യകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ടുള്ള മാർഗം എന്താണ്? ദൈവത്തിന് ദയുണ്ട്, അതേസമയം തന്നെ ദൈവത്തിന് ഖണ്ഡിതവുമുണ്ട്. ഈ രണ്ട് പോയിന്റുകളും നമ്മുടെ ഹൃദയത്തിന് ആഴത്തിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇതിനെക്കുറിച്ച് നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വശത്ത് ചെന്ന് വീണു പോകാതെ ഇരിക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, റോമർ 9-ാം അധ്യായത്തിലെ ദൈവം സർവശക്തനാണ്, സർവാധിപതിയാണ് എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർവശക്തനായ സർവാധിപതിയായ ദൈവത്തിന് എന്തുകൊണ്ടാ ആളുകളെ മുഴുവൻ ദൈവത്തിന്റെ ദയയുടെ വശത്ത് നിർത്താൻ ഒക്കാതെ വരുന്നത്? ദൈവത്തിന് എപ്പോഴും അവരോട് കരുണ കാണിക്കാൻ ഒക്കാതെ വരുന്നത് എന്തുകൊണ്ടാ? ദൈവത്തിന് എല്ലാവരെയും രക്ഷിക്കേണ്ടത് ആ കാര്യം എന്തുകൊണ്ട് ദൈവത്തിന് ചെയ്തുകൂടാ? ദൈവ സർവാധിപതിയല്ലേ? ദൈവ സർവശക്തനല്ലേ? സർവശക്തനായ ദൈവത്തിന് നമ്മളെ എപ്പോഴും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവരായിട്ട് എന്തുകൊണ്ട് നിർത്തിക്കൂടാ? ചിലർ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഓ എല്ലാം നമ്മളെല്ലാം സൃഷ്ടിച്ച ദൈവമല്ലേ, അപ്പൊ ഞാനിങ്ങനെ ആയിരിക്കുന്നതിനൊക്കെ ഉത്തരവാദി ദൈവം തന്നെ? ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ നല്ലവനാക്കി തീർക്കട്ടെ. അതിനകത്ത് അവർക്കൊരു ആർഗ്യുമെന്റ് ഉണ്ട്, ഒരു വാദഗതിയുണ്ട്. ശരിയല്ലേ, ദൈവം സർവശക്തനല്ലേ? സർവശക്തനായ ദൈവത്തിന് എന്തുകൊണ്ട് എന്നെ ആ നിലയില് ദയയുടെ വശത്ത് എന്നെ നിർത്തിക്കൂടാ? എന്നോട് എപ്പോഴും കരുണ കാണിച്ചുകൂടാ? എന്നോട് കർക്കശതയില്ലാതെ എന്നോട് എപ്പോഴും പെരുമാറത്തക്കവണ്ണം ഞാൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനായിട്ടും ദൈവവഴികളെ ഭയപ്പെടുന്നവനാക്കിയും എന്നെ എന്തുകൊണ്ട് തീർത്തുകൂടാ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ദൈവം സർവശക്തനാണ്. പ്രിയമുള്ളവര്, ബൈബിള് വെളിപ്പെടുത്തുന്ന ദൈവം സർവശക്തനാണ്, അവിടുന്ന് സർവാധിപതിയാണ്, അവിടുന്ന് സോവറിനാണ്, അവിടത്തേക്ക് സോവറിനിറ്റി ഉണ്ട്. പക്ഷേ ദൈവം സർവശക്തനും സർവാധിപതിയും ആയിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് മനുഷ്യരുടെ സ്വതന്ത്ര ഇച്ഛയെ മാനിക്കുന്നവരുമാണ്. ഓ, ദൈവം സർവാധിപതിയാണ്, പക്ഷേ മനുഷ്യരുടെ സ്വതന്ത്രമായ ഇച്ഛയെ ദൈവം മാനിക്കും. ഒരുത്തന് തെറ്റിപ്പോകാനായിട്ടാണ് അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ അവനെ മൂക്കുകയെ വിട്ട് പിടിച്ച് തിരിച്ച് നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ ദൈവം ആ നിലയിൽ ഒരുപിടുകയില്ല. ദൈവത്തിനതിന് ശക്തിയുണ്ട്, ദൈവത്തിനതിന് കഴിവുണ്ട്, ദൈവത്തിനതിന് കഴിയും. പക്ഷേ ദൈവം മനുഷ്യരുടെ സ്വതന്ത്ര ഇച്ഛയെ മാനിക്കുന്നവനാണ്. ഓ, നമുക്ക് നന്മ ചെയ്യുവാൻ മാത്രമല്ല തിന്മ ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. മനുഷ്യൻ പിന്നെ ബോധപൂർവം നന്മ തിരഞ്ഞെടുക്കണം, അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അങ്ങനെ വരാതെ എല്ലാവരും നന്മ മാത്രം ചെയ്യുന്ന ആളുകളായിട്ട് ആ നിലയില് മനുഷ്യരുടെ മനസ്സിനെ ആ നിലയിൽ ദൈവം സെറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മളാരും മനുഷ്യരല്ല, നമ്മളൊക്കെ ഒരുതരം റോബോട്ടുകളായിരിക്കും, യന്ത്രമനുഷ്യരായിരിക്കും. യന്ത്രമനുഷ്യരെ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് വായിച്ചിട്ടുണ്ടല്ലോ, പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവരെ ഏത് കാര്യത്തിന് വേണ്ടി ശാസ്ത്രജ്ഞൻ നിർമ്മിച്ചോ ആ കാര്യം മാത്രമേ അവന് ചെയ്യാനായിട്ട് കഴിയുള്ളൂ, യന്ത്രമനുഷ്യർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. മനുഷ്യരാരും നമ്മളാരും എന്തല്ല, യന്ത്രമനുഷ്യരല്ല. നമുക്ക് സ്വതന്ത്രമായ ഒരു ഇച്ഛയുണ്ട്, തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നന്മ ചെയ്യാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിനക്ക് നന്മ വേണ്ടയോ, തിന്മ ചെയ്യാനായിട്ടും ദൈവം നിന്നെ അനുവദിക്കും. അവിടുന്ന് നിന്റെ എന്താ കഴുത്തിന് പിടിച്ച് തിരിച്ച് കൊണ്ടുവരികയില്ല. ഞാൻ ചിലപ്പോഴും രാത്രി വളരെ വൈകി 12 മണിക്കൊക്കെ ഈ ടൗണിലൂടെ വണ്ടി ഓടിച്ചൊക്കെ പോരുമ്പോൾ, ഒരു ദിവസം ഞാൻ ലൈറ്റിന്റെ വട്ടത്ത് ഒരാള് ഒരു വലിയൊരു എന്തോ ഒരു വീട് കവർ ചെയ്യാനോ മറ്റോ അതിന്റെ ഒരു ആയുധങ്ങളോ ഒക്കെ എടുത്ത് അതിങ്ങനെ ഒളിച്ചു പിടിച്ച് പോകുന്നത്, ലൈറ്റിന്റെ വട്ടത്ത് എനിക്കൊന്നും ചെയ്യാനൊക്കെ ഇല്ല, ഞാൻ വണ്ടി വീട്ടിക്ക് പോകും. ഞാൻ വിചാരിച്ചു ഈ മനുഷ്യന് ആരെയോ വീട് മുറിക്കാനോ ആരെയോ കുത്തിക്കൊല്ലാനോ ഏതാണ്ട് കടാരിയും പുറകിൽ ഒളിച്ചു പിടിച്ചതാ പോകുന്നു, ഞാൻ പുറകിൽ നിന്ന് വന്നതുകൊണ്ട് ലൈറ്റിന്റെ വട്ടത്ത് എനിക്കത് കാണാൻ കഴിഞ്ഞു, അദ്ദേഹം പുറകിൽ ഒളിച്ചു പിടിച്ചിരിക്കുന്ന കടാരയോ ആയുധമോ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ മനുഷ്യൻ പോകുന്ന വഴിക്ക് ദൈവത്തിന് പോകുന്ന വഴിക്ക് ഇവന്റെ കാല് കല്ലേനെ കാണും മുട്ടി ഇവന് താഴെ വീണ്, ഈ പോകുന്ന വഴിയിൽ നിന്ന് ഇവനെ പിന്തിരിപ്പിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? ദൈവം എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ, നമുക്ക് തെറ്റ് ചെയ്യാനായിട്ടാണ് നീ പോകുന്നതെങ്കിൽ നിന്നെ പോകുന്ന വഴിക്ക് നിന്റെ കാറിന് ഒരു ആ നിലയിൽ ഒരു ബ്രേക്ക് ഡൌൺ വരുത്തി നിന്നെ തെറ്റിയെന്ന് പിന്തിരിപ്പിക്കാനൊന്നും ദൈവം പോവുകയില്ല. പോകുന്ന വഴിക്ക് മോഷ്ടാവിന് പോകുമ്പോ അവന്റെ വഴിയിൽ ദൈവം തടസ്സമായിട്ട് നിൽക്കുകയില്ല. കുത്തിക്കവർത്തിക്ക് പോകുന്നവനെ ദൈവം വഴിയിലിട്ട് ഓടിച്ച് പിടിച്ച് അവനെ തിരിച്ച് നന്മയിലേക്ക് കൊണ്ടുവരുന്നില്ല. എന്തുകൊണ്ട് ദൈവം ചെയ്യുന്നില്ല? ദൈവത്തിന് തന്നെ സർവാധിപത്യമുണ്ട്, ദൈവത്തിന് സർവശക്തിയുണ്ട്. പക്ഷെ ദൈവം അവന്റെ സ്വതന്ത്ര ഇച്ഛയെ മാനിക്കും. ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ദൈവം ഓ എപ്പോഴും നമ്മളെ ദൈവയുടെ മാത്രം പക്ഷത്ത് ദൈവത്തിന് നിർത്താൻ കഴിയുമെങ്കിലും ദൈവം ആ നിലയിൽ ഇടപെടാത്തത്. മറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ കർക്കശത്വത്തിന്റെ വശത്തുനിന്ന് നമ്മൾ ഏത് വശത്തേക്ക് എപ്പോഴും നിൽക്കണം? ദൈവയുടെ വശത്ത്, കരുണ ലഭിക്കുന്ന വശത്ത് നാം ബോധപൂർവം നിൽക്കണം. നമ്മുടെ ഹൃദയത്തെ ആ നിലയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഇച്ഛയെ ആ നിലയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഈ രണ്ട് കാര്യമുണ്ട്. ഓ തെറ്റത്തിന്മയും ചെയ്യുന്നവരുടെ നേരെ കർക്കശത്വമുണ്ട്. അതേസമയം തന്നെ ദൈവവഴികളെ അന്വേഷിക്കുകയും താഴ്മയിലെ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകളുടെ നേരെ ദൈവത്തിന് ദയുണ്ട്, ദൈവത്തിന് ആ നിലയില് പ്രീതിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ദൈവത്തിന് ഒരേപോലെയുണ്ട്. ദൈവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവം ചിലപ്പോ കരുണയുള്ള ആളും ചിലപ്പോ ഓ കന്നിതമുള്ള ആളും, അങ്ങനെയാണോ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ദൈവം ചില സമയത്ത് ഒരു എന്റെ ഒരു പരിചയക്കാരനെ പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ മകള് രാജസ്ഥാനിൽ നിന്ന് അപ്പച്ചൻ ഒരു എഴുത്തുള്ളി. അപ്പൊ അപ്പച്ചൻ ഒറ്റ വായനയ്ക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളാണ് മോളെ എഴുതിയിരിക്കുന്നത്. ചില കാര്യങ്ങൾ അപ്പച്ചൻ ചെയ്തു തരണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. അപ്പൊ ഈ മോള് എഴുതിയ കത്തിന്റെ തുടക്കം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. മോൾ ആദ്യം എഴുതി, അപ്പച്ചന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷമേ ഇതിന്റെ ബാക്കി ഭാഗം വായിക്കാവൂ എന്ന് തുടക്കത്തിൽ തന്നെ എഴുതി. എന്നുവെച്ചാൽ അവൾക്കറിയാം അപ്പച്ചന്റെ നേരഭേദം അറിയാം. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാല് കാര്യം നടക്കും. അതല്ലാതെ വിഷമം കയറി വരുമ്പോ, കണ്ണുകാണാതെ വരുമ്പോ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാല് ശരിയായിട്ടുള്ളതാണെങ്കിലും നടക്കുകയല്ല എന്ന് പറയുന്ന പോലെയാണോ നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്? ദൈവത്തിന് നേരഭേദമുണ്ടോ? ദൈവം ചില സമയത്ത് കരുണയുള്ളവനാണ്, ചില സമയത്ത് കണ്ണുകളുള്ളവനാണ്, അങ്ങനെയാണോ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്? ചിലർ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. ചിലർ വിചാരിക്കുന്നത് അതിരാവിലെ എണ്ണീറ്റ് പ്രാർത്ഥിക്കേണ്ടതിന്റെ കാര്യം, രാവിലെ ദൈവത്തിന് രാവിലെ ആകുമ്പോ ദൈവം ദയയുടെ പക്ഷത്ത് വയ്ക്കും, പിന്നെ സൂര്യനൊക്കെ ഉദിച്ച് ഈ ലോകത്തിന്റെ തിന്മയെല്ലാം കണ്ടു കഴിയുമ്പോൾ ദൈവം ഇച്ചിരി കഠിനതയുള്ളവനാകും. അതുകൊണ്ട് രാവിലെ എണ്ണീറ്റ് പ്രാർത്ഥിക്കണം. സഹോദര, നീ രാവിലെ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരിടത്ത്, ലോകത്തിന്റെ മറ്റൊരിടം ഉച്ചയും വൈകുന്നേരവുമാണെന്ന് നീ ഓർക്കണം. ദൈവത്തിന് അങ്ങനെ ദയഭേദമൊന്നുമില്ല. ദൈവം ഒരേ സമയം തന്നെ കരുണയുള്ളവനും ഒരേ സമയം തന്നെ കർക്കശത്വമുള്ളവനുമാണ്. ദൈവത്തിന്റെ കരുണയിൽ ഒരു കർക്കശത്വമുണ്ട്, ദൈവത്തിന്റെ കർക്കശത്വത്തിൽ ഒരു കരുണയുണ്ട്. രണ്ടും ഒരേ സമയമുണ്ട്. അതെങ്ങനെ അങ്ങനെ നോക്കുന്നത്? അങ്ങനെ നോക്കും. പിതാക്കന്മാരെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, അപ്പന്മാരെ ആയിരിക്കുന്നവർക്ക് അറിയാൻ കഴിയും. അവരവരുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരുണയുണ്ട്, ദയയുണ്ട്, അതേസമയം തന്നെ അവരോട് കണ്ണിതമുണ്ട്. അപ്പനോടൊരു കാര്യം പറയുന്നു. അപ്പനോടൊരു കാര്യം പറയുമ്പോ അത് അവന് ഏറ്റവും നല്ലതെന്താണെന്ന് അപ്പനറിയാം. അപ്പനത് അനുവദിക്കുന്നു. എന്നാൽ അവന് അത് തിന്മയാണെന്ന് കണ്ടാൽ പിതാവ് എന്ത് ചെയ്യില്ല? അത് അനുവദിക്കുകയില്ല. ഓ അപ്പന്മാരുള്ള മക്കൾക്ക് എല്ലാം അറിയാം, അവര് ഒരേ സമയം തന്നെ അവര് കരുണയുള്ളവരുമാണ്, അതേസമയം തന്നെ അവര് കണ്ണിതമുള്ളവനാണ്. ബൈബിളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, 103-ാം സങ്കീർത്തനം അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അപ്പനെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ എന്ന് പറയുന്നു. അതേസമയം തന്നെ എബ്രായർ കഴിഞ്ഞ ലേഖനം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനത്തിൽ വായിക്കുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ. അപ്പന് കരുണയുണ്ട്, ഒരു വശത്ത് കരുണയുണ്ട്, അതേസമയം തന്നെ അപ്പന് ശിക്ഷയുമുണ്ട്. ഒരേ സമയം തന്നെ ഒരു പിതാവിന്റെ ഹൃദയത്തിൽ മകനോടുള്ള ആത്യന്തിക നന്മ വിചാരിച്ച് കർക്കശത്വവും അവനോട് ദയയും കാണിക്കുന്നത് പോലെ തന്നെ പ്രിയമുള്ളവരെ ദൈവം ആ നിലയിലാണ്. അവിടുന്ന് നമ്മളോട് ദയ കാണിക്കുന്നു, അതേസമയം തന്നെ കർക്കശതയുള്ളവരുമാണ്. നമ്മുടെ തിന്മകളെ അവിടുന്ന് കണ്ണടച്ച് കളയുന്നവനല്ല, അതിന്റെ നേരെ അവിടുന്ന് കർക്കശത്വമുള്ളവനാണ്, കണ്ണിതമുള്ളവനാണ്. എന്നാൽ അവിടുന്ന് ദയയോടെ നമ്മളെ മുന്നോട്ട് നടത്തുന്നു. ഈ രണ്ട് പോയിന്റുകളെ, രണ്ട് കാര്യങ്ങളെ, രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെ കൊണ്ടുവന്ന് ഒരേ ബിന്ദുവിനെ കേന്ദ്രീകരിക്കുന്നതാണ് ദൈവത്തിന് നമ്മൾ കാണുന്നത്. അത് കാണണമെങ്കിൽ ശ്രദ്ധിച്ചു നോക്കിയാലേ കാണാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ദൈവത്തിന്റെ ദയയും കണ്ണിടവും നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ദൈവത്തിന് അവിടുത്തെ പിതാവിന്റെ മനസ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
നമ്മളോടുള്ള ആത്യന്തികമായ ആ ഒരു നമ്മുടെ നന്മ വിചാരിച്ച് ചില നേരങ്ങളിൽ അവിടുന്ന് വളരെ കർക്കശത്വത്തോടെ പെരുമാറുന്നു, അതേസമയം തന്നെ ദൈവോടെയും പെരുമാറുന്നു. ഈ നിലയിൽ നമ്മളെ മുന്നോട്ട് നടത്തിയാൽ മാത്രമേ നമുക്ക് ആത്യന്തികമായ നന്മ ഉണ്ടാകുകയുള്ളൂ എന്ന് ദൈവത്തിനറിയും. ഈ ദൈവത്തിന്റെ ഹൃദയത്തെ കാണാതെ, ഈ പിതാവിന്റെ മനസ്സിനെ കാണാതെ നിങ്ങൾ ചിലപ്പോഴും ദൈവത്തെ കരുണയുള്ളവനായിട്ടും ചിലപ്പോഴും കണ്ണിതമുള്ളവനുമായിട്ടുമാണോ തിരിച്ചറിഞ്ഞിട്ടുള്ളത്? പ്രിയമുള്ളവരെ, ദൈവം ഈ നിലയിലുള്ളവനാണ്. ദൈവത്തിന് അവിടുത്തെ സ്വഭാവം ത്യജിക്കാനായിട്ട് കഴിയുന്നില്ല. റോമർ 9:10-11 അധ്യായങ്ങളിൽ ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇസ്രായേൽ മക്കളുടെ കാര്യം നോക്കുക. ദൈവത്തിന് അവരോട് ദയയും ഉണ്ടായിരുന്നു, കണ്ണിതവും ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് തന്നെ ഈ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടുന്ന് അവിടുത്തെ സ്വഭാവം മാറ്റിവെച്ചില്ല. അവിടുന്ന് അവരോട് ഗൗരവമായിട്ട് ഇടപെട്ടു. നാം ഇതിന്റെ തുടക്കത്തിൽ വായിക്കുമല്ലോ, എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ഏതാണ് ആ കൊമ്പുകൾ? നമുക്കറിയാം. ഓ ദൈവം അവിടുന്ന് ഇസ്രായേൽ മക്കളെ നല്ല ഒലിവായിട്ട് അവിടുന്ന് കൊണ്ടുവന്നു. നല്ല ഒലിവായിട്ട്, നല്ല ഒരു ഒലിവൃക്ഷമായിട്ട് അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് അബ്രഹാമിന്റെ വംശത്തിന് ഇസ്രായേൽ മക്കൾ ഉണ്ടാകാനായിട്ട് ദൈവം അനുവദിച്ച് ആ ഇസ്രായേൽ മക്കളെ നല്ല ഒലിവുമരമായിട്ട് ദൈവം കൊണ്ടുവന്നു. പക്ഷേ അവര് നിലനിൽക്കാതെ വന്നപ്പോ അവരെ എന്ത് ചെയ്തു? ദൈവത്തിന്റെ കണ്ണിത നമ്മൾ അവിടെ കാണുന്നു. അവയെ ഒടിച്ചു കളഞ്ഞിട്ട് ജാതികളായ നമ്മളെ ദൈവം എന്ത് ചെയ്തു? ആ സ്ഥാനത്ത് ആ നല്ല ഒലിവ് മരത്തോട് ചേർത്ത് ഗ്രാഫ്റ്റ് ചെയ്തു. ഒരു വിദഗ്ധനായ കൃഷിക്കാരനെ പോലെ പൗലോസ് അവിടെ ചില കാര്യങ്ങൾ പറയുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയിൽ അവർക്ക്, ഇസ്രായേൽ മക്കൾക്ക് നിലനിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അവര് എന്തു പറ്റി? അവര് ഒടിഞ്ഞു പോയി. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ ദൈവം അവരെ ഒടിച്ചു കളഞ്ഞു. എങ്ങനെയാണ് അവർ ഒടിഞ്ഞു പോയത്? അവിശ്വാസത്താൽ. അതിന്റെ 20-ാമത്തെ വാക്യം, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഇസ്രായേൽ മക്കളും അവിശ്വാസത്താൽ ഒടിഞ്ഞു പോയ സ്ഥാനത്ത് ദൈവം ജാതികളിൽ നിന്ന് നമ്മളെ കൂട്ടിച്ചേർത്ത് ആ നല്ല ഒലിവ് മരത്തിന്റെ ശാഖകളാക്കി നമ്മളെ വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ദയയെ നമ്മൾ കണ്ടു. ഇസ്രായേൽ മക്കളോട് കണ്ണിതം കാണിച്ച ദൈവത്തിന്റെ ദയയാണ് നമ്മളെ ആ സ്ഥാനത്ത് കൂട്ടിയൊട്ടിച്ചപ്പോഴേ നമ്മളെ പരിചയപ്പെട്ടത്. പക്ഷേ പൗലോസ് ഒരു താക്കീത് നൽകിയാണ്. അവിടുന്ന് ഇസ്രായേൽ മക്കളെ അവിശ്വാസത്താൽ അവരെ ഒടിച്ചു കളഞ്ഞതുപോലെ, അവിശ്വാസത്താൽ അവരെ ഒടിഞ്ഞു പോയതുപോലെ, വിശ്വാസത്തിലാണ് നീ ഇവിടെ നിലനിൽക്കുന്നത്. നീ എന്ത് ചെയ്യണം? ഞെളിയാതെ ഭയപ്പെടണം. നോക്കുക, എന്തുകൊണ്ടാണ് ഇസ്രായേൽ മക്കള് തെറ്റിപ്പോയത്? അവർക്ക് നിലനിൽക്കാൻ കഴിയാതെ പോയതെന്താ? ദൈവത്തിനവരെ കുറിച്ചുള്ള ആ രക്ഷണ പദ്ധതി പൂർത്തിയാക്കാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന്, അവിശ്വാസത്താൽ അവയെ ഒടിഞ്ഞുപോയി. അതുപോലെ പറയുന്നു, നീ ഞെളിയാതെ ഭയപ്പെടുക. ഓ, കൺഫ്യൂസ്ഡാകരുത്. അതായത് നിനക്ക് നിഗളം വരരുത്. അതുപോലെ നിനക്ക് ഭയം വേണം. അതിന്റെ അർത്ഥം നിനക്ക് ദൈവഭയം നഷ്ടപ്പെട്ടു പോയി എന്നാണ്. പലപ്പോഴും ദൈവവഴിയിൽ മുന്നോട്ട് പോകുന്ന ഒരുവൻ വീണു പോകുമ്പോൾ, അവന് പരാജയപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അവന് ആ സാഹചര്യത്തിൽ അങ്ങനെ അങ്ങ് പെട്ട് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി എന്നാണ്. പക്ഷേ ഈ ഭാഗങ്ങളോട് ചേർത്ത് നമ്മൾ ചിന്തിച്ചാൽ, ഒരുവൻ ദൈവത്തിന്റെ കർക്കശത്തെ അറിഞ്ഞ് അവന് ആ നല്ല ഒളികളിൽ നിന്ന് ഒളിഞ്ഞു മാറ്റപ്പെടുന്നത് എപ്പോഴാണ്? ആ രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിനും മുമ്പിലായിട്ട് നടക്കുന്നുണ്ട്. യഥാർത്ഥ വീഴ്ച ആളുകൾ കാണത്തക്കവണ്ണം, യഥാർത്ഥ വീഴ്ച സംഭവിക്കുന്നതിന് മുമ്പ് ഒരുവന്റെ ഹൃദയത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പറഞ്ഞത് എന്താണ്? ഞെളിയാതെ ഭയപ്പെടുക. അവൻ കൺഫ്യൂസ്ഡായിപ്പോയി. അവൻ വളരെ നിഗളമുള്ളവനായിപ്പോയി. അവന്റെ മനസ്സിൽ ഒരു പ്രൈഡ് വന്നു. ദൈവം കഴിഞ്ഞ കാലത്ത് എന്നെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ആദരിക്കാതെ എന്നെ ആ സ്ഥാനത്ത് നിർത്തി, ദൈവത്തിന്റെ ദയയാണ് ഞാൻ അറിഞ്ഞത്, ആ നിലയിൽ എനിക്കിനിയും ഒന്നിനും പ്രയാസമില്ല, എനിക്ക് ആരുടെയും അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല, എനിക്ക് ഏറ്റവും നല്ലതെന്താണെന്ന് എനിക്കറിയാം, എനിക്ക് ഒരു സഹോദരന്മാരുടെയും ഈ കാര്യത്തിലുള്ള ഉപദേശം കേൾക്കണ്ട എന്നീ നിലയില് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു നിഗളം വരുമ്പോ ആ അവിടെ ഒരു ഞെളിച്ചിനി വരികയാണെന്നാ പൗലോസ് പറഞ്ഞത്. അതുകൊണ്ട് രണ്ടാമതെന്താണ്? ദൈവഭയം. ദൈവഭയം, ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തെക്കുറിച്ച് ബൈബിൾ കാണുന്നത് നമ്മൾ ദൈവത്തെ, ദൈവം നമ്മുടെ പിതാവാണെങ്കിലും ദൈവത്തോട് നമുക്കൊരു ആരോഗ്യകരമായ ഒരു ഭയമുണ്ടാവും. നമ്മൾ നിൽക്കുമോ വീണു പോകുമോ, ഇതിനെക്കുറിച്ചൊരു ആരോഗ്യകരമായ ഭയം നമ്മുടെ ജീവിതത്തിന് ഉണ്ടാകണം. ഞാനിത് പറയുമ്പോ ഓ എല്ലാ ഇപ്പോഴും പേടിച്ചയ്യോ ഞാൻ വീണു പോയോ വീണു പോകുമോ എന്നുള്ള നിലയിലല്ല, പക്ഷേ മറിച്ചൊരു ഹെൽത്തിയായ ഒരു ഫിയർ നമുക്ക് ദൈവത്തെക്കുറിച്ച് ഉണ്ടാവണം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാവണം. നമ്മുടെ തന്നെ അവസ്ഥ, ഞാൻ എത്ര നിസ്സാരനാണ്, എപ്പോൾ വേണമെങ്കിലും ഞാൻ പാപത്തിൽ വീണു പോകാം എന്നുള്ള നിലയിൽ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ആ നിലയിലുള്ള ഒരു ഹെൽത്തി ഫിയർ നമുക്കുണ്ടാകണം. മൂന്നാമത് നമ്മൾ കണ്ടതെന്താ? വിശ്വാസം. ഈ കാര്യമാണ് നമ്മൾ മൂന്നാമത് കണ്ടത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൽ എപ്പോഴും ചാരുന്ന കാര്യമാണ് വിശ്വാസം എന്ന് പറയും. ദൈവത്തിൽ എപ്പോഴും ആശ്രയിക്കുന്ന കാര്യമാണ്. ഒരു നിമിഷം പോലും ദൈവമേ നിന്റെ സഹായമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല എന്നുള്ള ഒരു നിലവിളിയാണത്. ഈ മൂന്ന് കാര്യങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയി. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? കാണാവുന്ന രീതിയിലൊരു വീഴ്ച ഇസ്രായേലിന് സംഭവിച്ചു. കാണാവുന്ന രീതിയിൽ അവര് ഈ നല്ല വൃക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി. കാണാവുന്ന രീതിയിൽ അവർക്ക് ഒരു പരാജയം സംഭവിച്ചു. പക്ഷെ ഈ കാണാവുന്ന രീതിയിൽ ഒരു തെറ്റില് അവരകപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്ത് സംഭവിച്ചു? അവരുടെ ഹൃദയത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടായി. ചിലർ പറയും, ഓ ചില സംഭവങ്ങളെ കുറിച്ച് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്തോ ചെയ്യാൻ അവന് ആ കൃത്യസമയത്ത് മറ്റവരിങ്ങോട്ട് വന്നു. അവനെന്തോ ചെയ്തു, അവരൊന്നും രണ്ടും പറഞ്ഞ് അവനെ അടിച്ചു. അത് മാരകമായി തീർന്നു, ആശുപത്രിയിലായി, പിന്നീട് മരിച്ചുപോയി. ആ സമയത്ത് അവനിങ്ങോട്ട് വരാതിരുന്നിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ ഈ രണ്ടു പേര് തമ്മിൽ ആ സാഹചര്യത്തെ കണ്ടതിന് അവിടെയാണോ ആ പാപം തുടങ്ങിയത്? അല്ല, ഒന്നാമന് രണ്ടാമനോടുള്ള വൈരാഗ്യം ഹൃദയത്തിൽ ഉണ്ടായപ്പോൾ തന്നെ ഈ പാപം അവിടെ സംഭവിച്ചു. അത് പിന്നെ പ്രകടമായതാണ് ഇവര് തമ്മിൽ കണ്ടപ്പോ. ഒരാൾ മറ്റേയാളെ ഉപദ്രവിക്കുകയും അയാൾ മരിച്ചു പോവുകയും മറ്റവൻ ജയിലിലാകുകയും ഒക്കെ ചെയ്തത്. അല്ലാതെ ആ സംഭവം നടന്നപ്പോഴല്ല ഈ കാര്യങ്ങൾ ഉണ്ടായത്. ഇവന്റെ മനസ്സിൽ നേരത്തെ പകയുണ്ടായപ്പോൾ, നേരത്തെ വൈരാഗ്യമുണ്ടായപ്പോൾ, അപ്പോഴാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത്. പ്രിയമുള്ളവരെ, ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നിന്ന് നമ്മൾ വീണു പോകുമ്പോൾ സംഭവിക്കുന്നത്. വീണു പോയ ഏതെങ്കിലും ഒരു പോയിന്റിലല്ല നമ്മുടെ ജീവിതത്തിലെ പരാജയം ആരംഭിക്കുന്നത്. നാം അത് ഓർക്കണം. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇതിനെ ഓടിക്കളിക്കുമ്പോൾ അവരുടെ കാല ഈ കസേരയുടെ കാലേന്ന് തട്ടിയെന്നിരിക്കട്ടെ. കസേരയുടെ കാലേന്ന് തട്ടിയാലും അവർ ഇടറി ഓടി അവിടെ വരെ പോയിട്ട് അവിടെയാ വീഴുന്നത്. കുഞ്ഞ് വീണടത്തി എന്ന് അവിടെ ആ വീണത് അവിടെ വെച്ചായിരിക്കും അവന് പരാജയം ഉണ്ടായത് എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അല്ല, നേരത്തെ ഈ കസേരയുടെ കാലയിൽ അവന്റെ കാല് മുട്ടിയപ്പോ തന്നെ അവന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു, ഇതിലൂടെ അങ്ങോട്ട് പോയി വീണു എന്നുള്ളതേ ഉള്ളൂ. ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് ഇവിടെ ബ്രേക്ക് ചെയ്താലും ചിലൂടെ അങ്ങോട്ട് മാറി അത് നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ പ്രകടമായ നിലയിൽ വീണു പോകുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവിടെയല്ല അവന് തെറ്റുപറ്റിയത്. അതിന് മുൻപ് നേരത്തെ അവന്റെ ഹൃദയത്തിലെ ചില കാര്യങ്ങൾ സംഭവിച്ചു. അതെന്താണ്? അവന് താഴ്മയില്ലാതെ പോയി, അവന് നിഗമം സംഭവിച്ചു. ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, അവന് താഴ്മയില്ലാതെ പോയി, അവന് നിഗമം സംഭവിച്ചു. ഹൃദയത്തിന് സംഭവിക്കുന്ന ഒരു കാര്യമാണത്. പലപ്പോഴും അത് വേണ്ടത്ര പ്രകടമാകുകയില്ല. ബുദ്ധിമാന്മാരായ ആളുകൾക്ക് അത് വളരെ മൂടിവെക്കാനായിട്ട് കഴിയും. നിഗമം സംഭവിച്ചു. രണ്ടാമത്, ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. ദൈവത്തോടുള്ള ഒരു ആരോഗ്യകരമായ ഒരു ഭയം അവനെ നഷ്ടപ്പെട്ടു പോയി. മൂന്നാമത് എന്താണ്? ദൈവമേ, നീ നിർത്തിയാലേ എനിക്ക് നിൽക്കാനൊക്കെയുള്ളൂ, നിന്നെ ഞാൻ മുറുകെ പിടിക്കുന്നു, ഞാൻ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നീ താങ്ങിയാലേ എനിക്ക് നിൽക്കാനൊക്കെയുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തെ മുറുകെ പിടിക്കുന്ന ആ വിശ്വാസത്തിന്റെ അനുഭവവും നഷ്ടപ്പെട്ടു പോയി. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവരെ ഒടിഞ്ഞുപോയി. നീ നിൽക്കുന്നു, നീ എന്ത് ചെയ്യണം? നീ ഞെളിയാതെ ഭയപ്പെടണം എന്ന് പൗലോസ് ഇവിടെ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ, ഇസ്രായേൽ മക്കളെ കുറിച്ചാണ്, സ്വാഭാവിക കൊമ്പുകളായിരുന്നു അവർ. അവരെ ദൈവം ആദരിച്ചില്ലെങ്കിൽ നിന്നെയും ആദരിക്കാതെ വരാം. അതുകൊണ്ട് ദൈവത്തിന്റെ ദയയും കണ്ണുകളും കാണുക. വീണവരിൽ ദൈവത്തിന്റെ കണ്ണുകൾ, വീണു പോയവര് പ്രകടമായിട്ട് പരാജയപ്പെട്ടു പോയവരിൽ ദൈവത്തിന്റെ കാർക്കശത്വമാണ് വെളിപ്പെടുന്നത്.
നിന്നിലോ നീ ദൈവം നിലനിന്നാൽ ദൈവം തന്നെ.
എങ്ങനെയാണ് നമുക്ക് വീഴാതെ ദൈവം നിൽക്കാനായിട്ട് കഴിയുന്നത്? ഈ ഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മുടെ ഹൃദയത്തിന് ഒരു താഴ്മയുണ്ടെങ്കിൽ, താഴ്മയിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞ, എപ്പോഴും ദൈവത്തിലുള്ള ഒരു ആശ്രയത്വത്തിൽ, ഒരു വിശ്വാസത്തിൽ, ആ ഫെയ്ത്തിന് നമുക്ക് നിൽക്കാനായിട്ട് കഴിഞ്ഞാൽ, ആരോഗ്യകരമായ ഒരു ദൈവഭയത്തിൽ നമുക്ക് നിൽക്കാനായിട്ട് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ദയയിൽ നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും ഉള്ളപ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് രാവിലെ നമുക്ക് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഈ നിലയിൽ ചിന്തിക്കാം. ദൈവമേ, കർത്താവെ, ഞാൻ എപ്പോഴും നിന്റെ ദയയുടെ വശത്താണോ നിൽക്കുന്നത്, അതോ കർക്കശത്വത്തിന്റെ വശത്താണോ നിൽക്കുന്നത്? ഒരു പക്ഷേ ഞാൻ പ്രകടമായിട്ട് വീണു പോയില്ലായിരിക്കാം. മറ്റ് സഹോദരന്മാരുടെ മുമ്പാകെ, മറ്റുള്ളവരുടെ മുമ്പാകെ എനിക്ക് കാണാവുന്ന തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷെ ഞാൻ ആ കർക്കശത്തിന്റെ വഴിയിലൂടെയാണ് പോകുന്നത്. കാരണം എന്നിന് നിഗളമുണ്ട്, എന്നിന് ദൈവഭയം കുറഞ്ഞിരിക്കുന്നു, എന്നിന് ദൈവത്തെ മുറുകെ പിടിക്കുന്ന ആ ദൈവാശ്രയം നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ ഇന്നത് കാണുന്നുണ്ടെങ്കിൽ തിരിച്ചു മടങ്ങി വരിക, താഴ്മയിലേക്ക് മടങ്ങി വരിക, ദൈവാശ്രയത്വത്തിലേക്ക് മടങ്ങി വരിക, ഓ ദൈവഭയത്തിലേക്ക് മടങ്ങി വരിക. വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിന്റെ കാലിവിടെ വെച്ചേ തട്ടി അല്പം കഴിഞ്ഞ് നീ വീഴും, അത് സംഭവിക്കും. ബ്രേക്ക് ഇട്ട് കഴിഞ്ഞു അവിടെ ചെന്ന് വണ്ടി നിൽക്കും. വളരെ വേഗം നീ അത് കാണുന്നുണ്ടെങ്കിൽ നീ ആ വണ്ടി നിൽക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും മടങ്ങി വരിക. അതിനെക്കുറിച്ചാണ് നമ്മൾ അവിടെ കാണുന്നത്. നിന്നിലോ നീ ദയയും നിലനിന്നാൽ. ദൈവത്തിന്റെ ദയ എവിടെയാണ്? ദൈവത്തിന്റെ ദയയുള്ളത് താഴ്മയുള്ളയിടത്താണ്, വിശ്വാസമുള്ളിടത്താണ്, ദൈവഭയമുള്ളിടത്താണ്. അവിടെ നീ നിലനിന്നാൽ നിനക്ക് ദയ ലഭിക്കും. ഇല്ലെങ്കിലോ നീയും ഛേദിക്കപ്പെടും. കാരണം ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രിയമുള്ളവരെ, ഛേദിക്കപ്പെടും. അവിടെ കാര്യങ്ങൾ കഴിഞ്ഞോ? അതിനോട് ചേർന്ന് ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞിരിക്കുന്നു. അവിശ്വാസത്തിൽ നിലനിൽക്കാൻ ഞാൻ അവരെയും കൂടെ ഒട്ടിക്കും. ഞാൻ ഇതേവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു കാര്യവും കൂടെ, ദൈവത്തിന്റെ ആ വാദലെന്നേക്കുമായിട്ട് അടഞ്ഞു പോവുകയില്ല. ഇതാ ദൈവം പറയുന്നു, അങ്ങനെ വീണു പോയവർ, ഛേദിക്കപ്പെട്ടവര്, അവിശ്വാസത്തിൽ നിലനിൽക്കാൻ ഞാൻ, നോട്ട് കണ്ടിന്യൂ, അതില് അവിശ്വാസത്തിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാതിരുന്നാൽ അവർക്ക് ചെയ്യാനൊക്കും, അവരെയും കൂട്ടി വീണ്ടും ഒട്ടിക്കാനായിട്ട് കഴിയും. നോക്കുക, ദൈവത്തിന്റെ ദയ നോക്കുക, ദൈവത്തിന്റെ കന്യത നോക്കുക, ദൈവത്തിന്റെ ദയ നോക്കുക. വീണു പോകുന്ന ഒരുവന് മുൻപ് ദൈവം മുന്നറിയിപ്പുകൾ നൽകുന്നു. പക്ഷെ അവൻ അതിനെ തിരസ്കരിച്ച് വീണു പോയാൽ അവിടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്നല്ല, അവനെ വീണ്ടും മടങ്ങി വരാം. അവിശ്വാസത്തിൽ അവൻ തുടരാതിരുന്നാൽ, അവിശ്വാസത്തിൽ അവൻ നിലനിൽക്കാതെ പോയാൽ, അതായത് വിശ്വാസത്തിലേക്ക് അവൻ മടങ്ങി വന്നാൽ, ദൈവഭയത്തിലേക്ക് മടങ്ങി വന്നാൽ, താഴ്മയിലേക്ക് മടങ്ങി വന്നാൽ, വീണ്ടും അവനെ കൂട്ടിയൊട്ടിക്കും എന്നാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ദൈവം, ഈ ദൈവത്തിന്റെ സ്വഭാവം പ്രതിഫലിക്കുന്ന, ഇന്ന് ഭൂമിയിൽ പ്രതിഫലിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതെവിടമാണെന്നറിയാമോ? അത് ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന്റെ സഭയിൽ എന്തുണ്ട്? ദൈവത്തിന്റെ സഭയിൽ ദയുണ്ട്, ദയുണ്ട്. ചിലപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ചില പുതുതായിട്ട് വരുന്ന ചില സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ചിലപ്പോൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട്, അയ്യോ എത്ര നല്ല സഹോദരന്മാരാ അവര്, നിങ്ങൾ എത്ര നല്ല സഹോദരന്മാരാ, ഞാൻ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, സഹോദരൻ വണ്ടി വിട്ടു വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ, എന്നിട്ടും അതിലൊരു ക്രെഡിറ്റ് ഒന്നും എടുക്കാതെ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തല്ലോ, എല്ലാവരും വളരെ നല്ല സഹോദരന്മാരാ. സമ്മതിച്ചു, നല്ല സഹോദരന്മാരാണ്. ദൈവത്തിന്റെ ദയ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. പക്ഷേ ദൈവസഭയിൽ എന്തുമുണ്ട്? ദൈവസഭയില് ഓ ദൈവം നിലനിൽക്കാൻ, അവിശ്വാസത്തിൽ നീ നഷ്ടപ്പെട്ടു പോയാൽ, താഴ്മയിൽ നിന്ന് നീ മാറിപ്പോയാൽ, ദൈവഭയത്തിൽ നിന്ന് നീ വീണു പോയാൽ, അവിടെ എന്തുണ്ട്? ഖണ്ഡിതമുണ്ട്. അല്ലാതെ ഒരു ചാരിറ്റി ക്ലബ് അല്ല ദൈവസഭ എന്ന് പറയുന്നത്. ദൈവസഭ എന്ന് പറയുന്നത് ഒരു കുട്ടലിന്റെ പുസ്തകമല്ല. ദൈവസഭയ്ക്ക് വ്യക്തമായ പ്രമാണങ്ങളുണ്ട്. എന്താണ് ആ പ്രമാണം? ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ ഖണ്ഡിതവും തന്നെയാണ്. സഹോദര സഹോദരി, ഞാൻ പറയട്ടെ, നീ ഓ സഹോദരന്മാരെല്ലാം നല്ല സഹോദരന്മാരാന്ന് പറയുന്ന നീ തന്നെ താഴ്മയിൽ നിലനിന്നില്ലെങ്കിൽ, വിശ്വാസത്തിൽ നിലനിന്നില്ലെങ്കിൽ, ദൈവഭയത്തിൽ തുടർന്നില്ലെങ്കിൽ, നീ തന്നെ പറയൂ, ആ സഹോദരന്മാർ എന്തോ ഒരു കഠിന മനുഷ്യരാണ്, എന്നാലും എന്നോടും എന്റെ ഭർത്താവിനോടും എന്റെ കുഞ്ഞുങ്ങളോടും ഈ നിലയിൽ ഇടപെട്ടല്ലോ, ഒരു ഒരു കൈക്കല കൂടാതെ ഞങ്ങളെ എടുത്തു കളഞ്ഞല്ലോ എന്ന് നീ നാളെ പറയേണ്ടതായിട്ട് വരിക. എന്തുകൊണ്ടാണിത്? യഥാർത്ഥ ദൈവസഭ ദൈവത്തിന്റെ സ്വഭാവത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ദൈവത്തിന് ദയയും കണ്ണിതവും ഉണ്ടെങ്കിൽ ദൈവസഭയിലും എന്തുണ്ട്? ദയയുണ്ട്, കണ്ണിതവുമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുക, അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോ അവിടുന്ന് ഒരു കുഷ്ഠരോഗിയെ തൊട്ടു. കുഷ്ഠരോഗിയുടെ തോളിനെ കൈയിടാനായിട്ട് അവിടത്തേക്ക് മടിയുണ്ടായിരുന്നില്ല. അവിടുന്ന് വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട പാവപ്പെട്ട ഒരു സഹോദരിയെ, സ്ത്രീയെ അവിടുന്ന് ഒരു ന്യായവിധിയും കൂടാതെ അവളുടെ പാപം ക്ഷണിച്ച് വിട്ടയച്ചു. അവിടുന്ന് കുരുടനായ ഒരുവനെ തൊട്ട് സൗഖ്യമാക്കി. ആ വിശന്നവർക്ക് അപ്പം കൊടുത്തു. ദൈവം കർത്താവ് കരുണയുള്ളവനാണ്. പക്ഷെ അതേ കർത്താവ് തന്നെയാണ് ഓ എനിക്കിനെ ദേവാലയത്തിൽ വെച്ച് ചാട്ടവാറെടുത്തത്, ഓ അനന്യസന്തതികളെ എന്ന് പറഞ്ഞ് വളരെ കർക്കശതയോടെ പരീശന്മാർക്കെതിരെ സംസാരിച്ചത് അതേ കർത്താവ് തന്നെയാണ്. കർത്താവായ യേശുവിൽ ഇത് രണ്ടുമുണ്ട്, ദൈവമുണ്ട്, ഖണ്ഡിതമുണ്ട്. ദൈവത്തിൽ ഇത് രണ്ടുമുണ്ട്, ദൈവസഭയിലും ഈ രണ്ട് കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, നീ ദൈവസഭയില് കുറെ നാളുകളായിട്ട് കടന്നു വരുന്നു. ഇവിടെ നാം പലപ്പോഴും പറയാറുള്ളത് പോലെ ഇവിടെ ഒരു രജിസ്റ്റർ ബുക്കില്ല, ഒരു അംഗത്വ ബുക്കില്ല. പക്ഷേ ദൈവസഭയിൽ കടന്നു വരുമ്പോ ഇവിടെ എഴുതപ്പെടാത്ത ചില പ്രമാണങ്ങളുണ്ട്. അതെന്താണ് ആ പ്രമാണങ്ങൾ? താഴ്മയുടെ പ്രമാണമാണത്. നിങ്ങൾ ദൈവസഭയിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ആ ഗേറ്റ് ഇങ്ങോട്ട് കടന്നു വരുമ്പോ അതിനു മുമ്പ് തന്നെ നിങ്ങൾ നിന്റെ വിലപ്പെട്ട ഡിഗ്രിയും നിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള നിന്റെ മതിപ്പും, ഞാൻ വളർന്നു വന്ന എന്റെ കുടുംബമോ അത് പണ്ട് പകലോ മറ്റം എന്നൊക്കെയുള്ള നിന്റെ ചിന്തകളും ഉണ്ടല്ലോ, ഈ നിഗള ചിന്തകളെല്ലാം മാറ്റിവെക്കാതെ നിനക്ക് ദൈവസഭയിൽ ഒരു പ്രവേശനം ഉണ്ടാവുകയില്ല. അഥവാ അതുമായിട്ട് കടന്നു വന്നാലും കുറച്ചു കഴിയുമ്പോൾ നീ ഒടിഞ്ഞു പോകും, ദൈവത്തിന്റെ കല്ലിത നീ കാണും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? നിഗളത്തിന് ദൈവം താഴെ നിൽക്കാനായിട്ട് കഴിയില്ല. താഴ്മയ്ക്ക് മാത്രമേ നിൽക്കാനായിട്ട് കഴിയുള്ളൂ, ദൈവഭയത്തിന് മാത്രമേ നിൽക്കാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തിലുള്ള നിരന്തരമുള്ള ദിനം തോറുമുള്ള ചാരലിന് മാത്രമേ നിന്നെ വീഴാതെ നിർത്താനായിട്ട് കഴിയുള്ളൂ. ഓ ഈ കാര്യം കണ്ടിട്ടുള്ളവർ ഓ ദൈവത്തിന്റെ ദയയിൽ എപ്പോഴും നിൽക്കാനായിട്ട് ശ്രമിക്കും. ദൈവസഭയിൽ എന്തുണ്ട്? ഖണ്ഡിതമുണ്ട്, ദയയുണ്ട്. നീ ദയയുടെ വശത്ത് നിൽക്കുന്നുണ്ടോ? ദയയുടെ വശത്ത് എങ്ങനെ നിൽക്കാൻ കഴിയും? നാം അതാണ് കണ്ടത്. നീ വിശ്വാസത്തിൽ നിൽക്കുന്നെങ്കിൽ ദയയില് ദയയുടെ വശത്താണ് നിൽക്കുന്നത്. ദൈവഭയത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ദയയുടെ വശത്താണ് നിൽക്കുന്നത്. നീ താഴ്മയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ദയയുടെ വശത്താണ് നിൽക്കുന്നത്. നമുക്ക് ദിനംതോറും നമ്മളെ തന്നെ വിധിക്കേണ്ടതിന്റെ ആവശ്യകത ഇതിൽ നിന്ന് വ്യക്തമാണ്. അല്ലാതെ ഇതിന് പുറത്ത് ചില മാനദണ്ഡങ്ങളോ ചില നിലവാരങ്ങളോ മറ്റു ചില അളവുകോലുകളോ വെച്ചല്ല ദൈവസഭയിൽ ആരെയും ആ നിലയിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ആ നിലയിൽ തിരുത്തലുകൾ നൽകുകയോ ചെയ്യുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവസഭയിലും മുഖപക്ഷമില്ല. ഈ കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാം. നമുക്ക് ദൈവത്തിന്റെ കരുണയെ, ദൈവത്തിന്റെ ദയയെ, നമ്മുടെ രക്ഷയെന്ന് നമുക്ക് എണ്ണാം. ഓ അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ടല്ലോ, പലവട്ടം വീണു പോയവനാണ് പത്രോസ്. പക്ഷേ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു ദൈവത്തിന്റെ ആ കരുണ, ദൈവം വരാനായിട്ട് താമസിക്കുന്നത് ആ ദീർഘക്ഷമ എന്റെ രക്ഷയാണ്, എന്റെ രക്ഷയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കാല് തട്ടിപ്പോയിട്ടുണ്ടോ? വീണു പോകുന്നതിന് മുമ്പ് തന്നെ നിനക്ക് തിരിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രകടമായ ഒരു വീഴ്ചയിൽ വീണു പോകുന്നതിന് മുമ്പ് നിനക്ക് കടന്നു വരാം. മുന്നറിയിപ്പുകള്, തിരുത്തലുകള് ദൈവസഭയിൽ നമ്മൾ കേൾക്കുന്നു, അതിനെ നമുക്ക് വിലമതിക്കാം. അതോ ഇതെല്ലാം കേട്ട് നിന്റെ ഹൃദയത്തിൽ ഒരു കഠിനത വന്നിട്ടുണ്ട്, അവിടെ ചെന്നാൽ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ പറയും ചില സഹോദരന്മാർ. എന്ത് ചെയ്യാൻ? അവരെ ഈ നിലയില് ഗൗരവം കുറഞ്ഞാണോ കാര്യങ്ങളെ നാം കാണുന്നത്? ദൈവഭയത്തിന്റെ അളവ് കുറഞ്ഞു പോയോ? അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടാം. ദൈവത്തിന്റെ ദയയെ നമുക്ക് കാണാം. ദൈവത്തിന്റെ ദയയുടെ പക്ഷത്ത് മാത്രം എപ്പോഴും നിൽക്കാനായിട്ട് നമുക്ക് ദൈവം ഇടയാക്കട്ടെ. ദൈവത്തിന്റെ ഖണ്ഡിതത്തെ അറിയുന്നവരായിട്ട് ഓ ആ നിലയില് ഒരു പ്രകടമായ നിലയില് ആ നിലയിൽ കർക്കശത്തെ ദൈവമെ എനിക്ക് അനുഭവിക്കാനായിട്ട് ഇടയാകരുത്. അഥവാ എനിക്കത് സംഭവിച്ചാലും എനിക്ക് വീണ്ടും വിശ്വാസത്തിന് മടങ്ങി വരാനായിട്ട് അവിടുന്ന് ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നല്ലോ കർത്താവെ. ദൈവത്തിന്റെ ദയ അതിന്റെ പിന്നിലെ ഉണ്ടല്ലോ, കണ്ണിതത്തോട് ചേർന്ന് തന്നെ നിന്റെ ദയയും ഉണ്ടല്ലോ. നമ്മുടെ കർത്താവ് എത്ര വലിയവനായ കർത്താവാണ്, നമ്മുടെ ദൈവം എത്ര വലിയവനായ ദൈവമാണ്. അവിടുന്ന് വെച്ചിരിക്കുന്ന ഈ രക്ഷാപദ്ധതി എത്ര വലുതാണ്. ഇവിടെ ഒരു ഇടുങ്ങിയ വാതിലേ ഉള്ളൂ, മടങ്ങി വരാനുമൊക്കെ ഒരു ഇടുങ്ങിയ വാതിലേ ഉള്ളൂ.
ഓ അനുതാപത്തിന്റെ യഥാർത്ഥ അനുതാപത്തിന്റെ ആ വഴി മാത്രമേ ഉള്ളൂ. ഒരുവനെ രക്ഷയിലേക്ക് കടന്നു വരാൻ യഥാർത്ഥ അനുതാപത്തിന്റെ ഒരു വഴിയേ ഉള്ളൂ. അല്ലാതെ കുറെ നാള് മീറ്റിങ്ങിന് കടന്നു വന്ന് നിങ്ങളുടെ സ്ഥിരം കസേരയിൽ ഇരുന്നാൽ സഭയിൽ അംഗമാകും എന്ന് വിചാരിക്കുന്നു. യഥാർത്ഥ അനുതാപത്തിന്റെ വഴി കർത്താവ് വെച്ചിരിക്കുന്ന ആ വഴിയാണ്, ആ ഇടുങ്ങിയ വാതലാണ്. രക്ഷയിലേക്ക് കടന്നു വരാൻ ആ ഒരു വഴിയേ ഉള്ളൂ. എപ്പോഴെങ്കിലും നിനക്ക് വീഴ്ച സംഭവിച്ചാലോ, വീണ്ടും നിനക്ക് മടങ്ങി വരാം. പക്ഷെ ആ ഇടുങ്ങിയ വഴിയിലൂടെ മാത്രമേ കടന്നു വരാനായിട്ട് കഴിയുള്ളൂ. ആർക്കും വേണ്ടി? ഈ ഇടുങ്ങിയ വാതിലിന് വിസ്താരമുള്ളതാക്കി തീർക്കാൻ ദൈവഭയമുള്ള ഒരാളും തുനിയുകയില്ല, ദൈവസഭയും അതിനെ തുനിയുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ദയ അറിയുന്നവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന്റെ കരുണയിലും നമുക്ക് ആശ്രയിക്കാം, താഴ്മയിലായിരിക്കാം. ദൈവഭയം, ആരോഗ്യകരമായ ഒരു ദൈവഭയം, അതിനെ എപ്പോഴും നമുക്ക് പിടിച്ചുകൊള്ളാം. ദൈവ ആശ്രയത്വത്തിൽ തന്നെ ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോകാം. ദിനംതോറും നമുക്ക് നമ്മെ തന്നെ വിധിക്കാം. ദൈവം നമ്മെ സഹായിക്കും.